അവൻ വാഴ്വ് നടത്തുന്നു, യഹോവ വാഴുന്നു. ഈജിപ്ഷ്യൻ എംപയർ നശിച്ചുപോയി, പക്ഷേ ദൈവത്തിൻ്റെ സിംഹാസനം ഇന്നും ഉയർന്നു തന്നെ ഇരിക്കുന്നു. അസീറിയൻസ് അതിനുശേഷം എല്ലാവരെയും അടക്കി വാഴുവാൻ അശൂർ വന്നു, പക്ഷേ അസീറിയയെ കുറിച്ച് ഒന്ന് ചോദിച്ചാൽ പോലും ആൾക്കാർക്ക് അറിയത്തില്ല. അതിനുശേഷമാണ് ബാബിലോണിയൻ സിംഹാസനം ഉണ്ടാകുന്നത്. പിന്നീട് പേർഷ്യൻസ് വന്നു, ഗ്രീക്സ് വന്നു, റോമൻസ് വന്നു. റോമൻസ് ചിന്തിച്ച് അവരായിരിക്കും ലോകം മുഴുവൻ ഇനി ഉള്ള കാലയളവിലെല്ലാം ഭരിക്കുന്നതെന്ന്. പക്ഷേ ഇന്ന് നമുക്കറിയാം റോം എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ ഒരു ശക്തിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതിനുശേഷം ബ്രിട്ടീഷ് പീപ്പിൾ വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എവിടെയാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രം? ഒരു ദിവസം കൊണ്ടുപോലും നടക്കാൻ കഴിയ, അല്ലെങ്കിൽ ഒരു ദിവസത്തിനകം പോയി വരാൻ കഴിയുന്ന തീരെ ചെറിയ ഒരു രാജ്യത്തിൻ്റെ എന്താണ്, യാതൊരു അധികാരവുമില്ലാത്ത ഒരു രാജാവോ റാണിയോ ഒക്കെ ആയിരിക്കാനും ലോകം മുഴുവൻ അപവാദ കഥകളും കേട്ട് എന്താണ് മനുഷ്യൻ്റെ മുമ്പിൽ നാണം എന്നാണ് നാണം കെട്ട് നടക്കുന്ന ഒരു കുടുംബമായിട്ട് വാസ്തവത്തിൽ ലോകം മുഴുവൻ അടക്കിവാണ് ഒരു കുടുംബം മാറിപ്പോയില്ലേ? അവരാരും വാഴുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ യഹോവ വാഴുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കുക. അതിനുശേഷം ഫ്യൂഡലിസം മാറി, കമ്മ്യൂണിസം വന്നു, സാർ ചക്രവർത്തിയൊക്കെയും തകിടം മറിച്ചുകൊണ്ട് കമ്മ്യൂണിസം വന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം കമ്മ്യൂണിസം പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടിയതായ കാര്യങ്ങൾ. അമേരിക്കയോ ഒരു കാലത്ത്, ഒരു കാലമൊന്നും വേണ്ട, ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ നമ്മൾ ചിന്തിച്ചിരുന്നത് അമേരിക്ക ലോകം മുഴുവൻ അടക്കി വാഴുമെന്നാണ്. എവിടെ? ഞാൻ പറയട്ടെ, നമ്മുടെ കൺമുമ്പിൽ തന്നെ എത്രയോ സിംഹാസനങ്ങൾ താഴെ വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല സിംഹാസനങ്ങളും തകർന്നതല്ലാതെ ഒന്നും ഒരു പരിധിക്കപ്പുറത്തോട്ട് പോകും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അന്നും ഇന്നും എന്നും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സാമ്രാജ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹോവ വാഴുന്നു എന്നുള്ള വാക്കുകൾ, അവൻ നിത്യനായ ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. ഹീസ് അവർ ഗാഡ്, അവർ ഗാഡ് റെയിൻസ്. നമ്മുടെ ദൈവം വാഴുന്നു. നമ്മുടെ ദൈവം ഭൂമിയിൽ വാഴും തന്നെയല്ല, ചരിത്രത്തെ വാഴും തന്നെയല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ, യുനോ ദ ഹോൾ യൂണിവേഴ്സ്, വിശാല പ്രപഞ്ചത്തെ മുഴുവൻ അവൻ അടക്കി വാഴുന്നു. അവനൊരു നിയമമുണ്ട്, ഈ കോട്ടെ എല്ലോ, ആ നിയമം അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇവിടെ 93 സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 5 വാക്യത്തിൽ, നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. നോക്കുക, ഭൂമിയിൽ പ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങളും പോകുന്നത് ഒരു ഭ്രമണപഥത്തിലാണ്. ആ ഭ്രമണപഥത്തിൻ്റെ നിയമം ഒന്ന് തെറ്റിയാൽ, പലപ്പോഴും നമ്മൾ സാറ്റലൈറ്റ്സും മറ്റും ഒരു ഭ്രമണപഥത്തിലേക്ക് കയറ്റിവിടുകയാണ്. ആ ഒരു എക്സാക്റ്റ് ഭ്രമണപഥത്തിൽ അത് പോവുകയാണെങ്കിൽ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഭ്രമണപഥത്തിൽ നിന്ന്, അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് ഒരു മില്ലിമീറ്റർ മാറിയാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം? എന്താ? ഇറ്റ് ഈസ് ലോസ്റ്റ്. നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കളുടെ നിയമം തെറ്റിച്ചാൽ അതിന് നാശമാണ് സംഭവിക്കുന്നതെങ്കിൽ, അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ, അതിൻ്റെ ആ അട്രാക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി വെച്ച് നോക്കുന്ന ആ ഭ്രമണ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നിയമത്തിൻ്റെ, പ്രകൃതിയുടെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ പലപ്പോഴും ചെറിയ ചലനങ്ങളിൽ പോലും ഉൽക്കകളും മറ്റും, നിങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, സയൻറ്റിഫിക്കായിട്ട് അറിയാവുന്ന, പിള്ളേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. യുനോ വെൻ ഇറ്റ് ഈസ് ലൂസിങ് ഇറ്റ്സ് ലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ നിയമത്തിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ആത്യന്തികമായിട്ട് ഇതെല്ലാം നശിച്ചു പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മിക പ്രപഞ്ചത്തിൻ്റെ, ഇത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മിക പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ആ വിശുദ്ധിയുടെ നിയമത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ ശരിയായ ഭ്രമണപഥത്തിൽ കർത്താവിനെ വലം വയ്ക്കാൻ പറ്റുള്ളൂ. എപ്പോൾ വിശുദ്ധിയുടെ നിയമത്തിൽ നിന്നൊരു മനുഷ്യൻ തെറ്റിപ്പോകുന്നോ അതവൻ്റെ നാശമാണ്. അതാണ് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ഹീസ് എൻ എവർ ലാസ്റ്റിംഗ് ഗാഡ്, അവർ ഗാഡ് റെയിൻസ് ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്. ഹിസ് ഡിക്രീസ് ആർ വെരി ഷുവർ, അവൻ്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സഭായോഗത്തിന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ കാര്യമല്ല. ഇറ്റ് സെയ്സ് അബൌട്ട് ഹിസ് ലോ, അവൻ്റെ നിയമങ്ങൾ എത്രയും നിശ്ചയമുണ്ട് ഉള്ളത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഷുവർ, അവനൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് തന്നെ നടന്നിരിക്കും. അവനൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇഫ് ഗോഡ് സെയ്സ് സംതിങ്, ഓൾ ഹിസ് പ്രോമിസസ് ദേ ഫൈൻഡ് ആൻ യെസ് ഇൻ ഹിം. എല്ലാ അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ് എന്നത്രേ. അവനൊരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കും. വാഗ്ദത്തങ്ങൾ മാത്രമല്ല, ഓൾ ഹിസ് വേർഡ്സ്. യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പി ഞാനത് 3 ദിവസം കൊണ്ട് പുതുക്കി പണിയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരുപക്ഷെ കാലം കുറച്ച് കഴിഞ്ഞ് കാണും, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ മാത്യു ചാപ്റ്റർ 27:62 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിസ്ഥാനത്തിലാണ് യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ വേണമെന്ന് അവർ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, 27:62 ഓൺവേർഡ്സ് വായിക്കുമ്പോഴത്തേക്ക്, ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു, അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്നവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതി ഉമ്പരത്തേലും വിഷമമായി തീരുകയും ചെയ്യാതിരിപ്പാൻ 3 നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്തായി മഹാപുരോഹിതൻ എന്ന് പറയുന്നത്? ഇവൻ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ 3 നാൾ കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ഈ കാര്യമുണ്ടല്ലോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, അത് ചിലപ്പോൾ നടന്നേക്കുമെന്ന്. അതുകൊണ്ടാണ് ഇവർ പോയി കാവൽ വേണമെന്ന് പറയുന്നത്. അല്ലാതെ ശിഷ്യന്മാരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊന്നുമല്ല, നല്ല ശിഷ്യന്മാരാണ്. ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെയൊക്കെ പറയുന്ന കാര്യം എന്ത്? ഈ വേദപുസ്തകത്തിൽ വാസം പറഞ്ഞ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ പറയുന്ന, ഈ വേദപുസ്തകത്തെ എതിർത്ത് പറയുന്ന പല ആളുകളും അല്പമെങ്കിലും ബുദ്ധി വേണ്ടേ? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കാവൽ നിന്ന ആളുകൾക്ക് പണം കൊടുത്തിട്ട് അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം പറയണം, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്തോ കഥയാത്, അവർ ചെന്നൊരാൾ പറയാണ് ഇതാ സംഭവിച്ചത്, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരൊറ്റ ചോദ്യം മതി, അത് നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചാൽ പോരെ. അപ്പം പറഞ്ഞ എന്തുവാ, ഉറങ്ങിക്കിടന്നപ്പോൾ ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി, എടാ ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങനാ എന്തോ നടന്നത്, നീ എങ്ങനെ അറിഞ്ഞത് ഇല്ലേ? അപ്പം തന്നെ അറിയാമല്ലോ ഈ കഥയ്ക്കകത്ത് വല്ല അർത്ഥമുണ്ടോ. ഞാനതാ പറഞ്ഞത്, ഈ ദൈവത്തെ നിഷേധിക്കാനായിട്ടോ കഥകൾ ഉണ്ടാക്കുന്നവരോട് 2 ചോദ്യം ചോദിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ. അതാരും ചോദിക്കാത്തത് കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇല്ലേ? സീ വാട്ട് ഹാപ്പൻ. റോമൻ ഗവൺമെൻറ്റിൻ്റെ ചങ്ങലകൾക്ക്, അതിൻ്റെ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രയ്ക്ക് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുമായിരുന്നില്ല. പാതാളത്തിന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെന്നാണ് അപ്പോസ്തലൻ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത്. പാതാളത്തിന്, മരണപാശങ്ങൾക്ക് അവനെ ഒതുക്കി വയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് പത്രോസ് പറയുന്നു. പാതാളത്തിന് അവനെ ഒതുക്കി നിർത്താൻ കഴിയത്തില്ലെങ്കിൽ റോമൻ പട്ടാളത്തിൻ്റെ മുദ്രയ്ക്കോ 2 കാവൽക്കാർക്കോ അവനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയുമോ? സ്വർഗത്തിൻ്റെ അത്യന്ത ശക്തി യേശുവിൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമായി തീർന്നു. പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ സംഭവിച്ചത്. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവൻ പറഞ്ഞ കാര്യങ്ങൾ, വെൻ ഹി സേസ് സംതിങ് ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് അവൻ യഹോവ വാഴുന്നു, അവനാണ് കാര്യം. അതായത് അവന് നിശ്ചയിക്കാം, അതാണല്ലോ വാസ്തവത്തിൽ ഒരാൾ വാഴുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരാൾ വാഴ്ച നടത്തുകയാണെങ്കിൽ കസേരയിലിരിക്കുക മാത്രമല്ല, പറയുന്നത് നടക്കുമ്പോഴാണല്ലോ അതാണല്ലോ വാഴുക എന്ന് പറയുന്നത്. സോ വെൻ ഗോഡ് സേ സംതിങ് ഇറ്റ് ഹാപ്പൻസ്. അവൻ്റെ സിംഹാസനം എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിലിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ 97-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എഗെയിൻ അവിടെയും നമ്മൾ കാണുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. നമ്മൾ 93-ാം സങ്കീർത്തനത്തിൽ യഹോവ വാഴുന്നത് കൊണ്ട് അവൻ സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്നു, ഭൂമിയിലെ സകല കാര്യങ്ങളെയും ലോകത്തിലെയും പ്രപഞ്ചത്തിലെയും സകല കാര്യങ്ങളെയും അവൻ വാഴുന്നത് കൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കീ അവൻ്റെ കയ്യിലാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ. അത് ഈ സോളാർ സിസ്റ്റത്തിൻ്റെ തന്നെ കാര്യമല്ല, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വിശാലമാണ് ഈ പ്രപഞ്ചം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ മനുഷ്യനെ, നമ്മളിപ്പം ഈ മനുഷ്യർ വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവി ഒന്നുമല്ല. അങ്ങനെ 1000-ക്കണക്കിന് ജീവികളുള്ളതിനകത്ത് ഒരു സ്പീഷീസ്, ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. അതുപോട്ടെ, ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമൊന്നുമല്ല. സി, നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമൊന്നുമല്ല. ഇതിനേക്കാൾ വലിപ്പമുള്ള എത്രയോ ഗ്രഹങ്ങളുണ്ട്.